കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള പോക്കിൽ ആദ്യം ശിഷ്യന്മാരെ അവൻ വിളിച്ചു, കൂടെ കൊണ്ടുപോയ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് നമുക്ക് മത്തായി 4:18 മുതൽ ഉള്ള വേദഭാഗങ്ങൾ നോക്കിയാൽ, അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ ആൻഡ്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വലവീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ടു പേർ പടകിലിരുന്ന അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷം 1 എല്ലാ വേദഭാഗങ്ങളും അല്പമായി നോക്കൂ. മർക്കോസ് 1:16 മുതൽ ഉള്ള വേദഭാഗങ്ങൾ എടുക്കാം. ഇതുവരെയുള്ള ഭാഗങ്ങൾ പൊതുവെ സംസാരിച്ചു പോയെങ്കിലും ഇനിയുള്ള ക്ലാസ്സുകൾ വാക്യഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 1:16 മുതൽ ഉള്ള വാക്യം, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വലവീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടു അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിൽ നിന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. നമുക്കിനിയും ലൂക്കോസ് 4 നോക്കി. ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അല്പമായ ക്രമീകരണങ്ങൾ അഥവാ അവിടവിടങ്ങളിലായി ഓരോ സുവിശേഷകർ എഴുതുമ്പോഴും അല്പമായ വ്യത്യാസങ്ങൾ നമുക്ക് ചിലപ്പോൾ കണ്ടെന്ന് വരുമായിരിക്കും. നമുക്ക് ലൂക്കോസ് 4:31 മുതൽ ഉള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കബർനഹൂമിൽ ചെന്നു. ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവൻ്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ചൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നസറേനായ യേശുവേ, വിട്, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്ക നിലവിളിച്ചു. നമുക്കതിൻ്റെ 5:1 മുതൽ ഉള്ള ഭാഗമാണ്. വാസ്തവത്തിൽ 37 വരെയുള്ള വേദഭാഗങ്ങൾ ഇരുന്നെങ്കിലും, അവൻ ഗന്നസര തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കാൻ അവനെ തിരക്കിക്കൊണ്ടിരുന്നു. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്തും മീൻകൂട്ടം അകപ്പെട്ടു, വലക്കീറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു, പടക് രണ്ടും മുങ്ങുമാറാകുവോളൂ നിറച്ചു. ശിമോൻ പത്രോസ് അകന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കെല്ലാം സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികൾ യാക്കോബ് യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഒവ്വണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ നോക്കൂ, മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റെക്കോർഡാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയും മർക്കോസ് നമുക്ക് തോന്നും ഇങ്ങനെ കടൽക്കയറത്തോട് ഇങ്ങനെ പോകുന്നു, പത്രോസും അന്ത്രയോസും അവരിങ്ങനെ അവിടെ നിൽക്കുന്നു, വരുവീനെന്ന് പറഞ്ഞു ഓടിപ്പോയി എന്നാണ്. എന്നാൽ ഈ ഗനസരത്ത് രാഗത്തിൻ്റെ കരയിൽ നിന്ന് അവൻ സുവിശേഷം പ്രസംഗിക്കുന്നതും പെരുത്ത ഒരു മീൻകൂട്ടമുണ്ടായി, ഒരു വലിയ അത്ഭുതം അവിടെ നടന്ന ശേഷം ആ അത്ഭുതത്തിൽ അവിടെ പടയും വലയും വിട്ട ശേഷം യേശുവിനെ അവർ അനുഗമിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇവർക്ക് യാതൊരു പരിചയമില്ലാതിരുന്ന ഒരു മനുഷ്യൻ ഓടി വന്ന് വിളിച്ചു, അപ്പോഴും കൂടെ പോയി. അതിനാണ് ഞാൻ യോഹന്നാന്റെ സുവിശേഷം നിങ്ങളോട് ആദ്യമേ വായിച്ച് കേൾപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഈ പത്രോസും അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ യോഹന്നാനിലൂടെ യേശുവിനെ പരിചയപ്പെട്ടവരായിരുന്നു, അന്ത്രയോസിലൂടെ പത്രോസും ഫിലിപ്പോസിലൂടെ നഥനിയേലും ഒക്കെ യേശുവിനെ ഒരു കാലത്ത് പരിചയപ്പെട്ടവരായിരുന്നു. സബദി പുത്രന്മാരും യേശുവിനെ പരിചയപ്പെട്ട് കാണും. എന്നാൽ ഇപ്പോഴിവിടെ ഉണ്ടായ ഈ വലിയ സംഭവം, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ഒരു സ്ഥലത്ത് ആഴത്തിലേക്ക് നീക്കി വല വീശുവാൻ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ വാക്കിന് വല വീശാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഊഹത്തിൽ അഥവാ സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്, അവിടെ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ഈ കടലും ഈ ഗലീല കടലുമായിട്ടും മീൻപിടുത്തവുമായിട്ട് ഇത്ര വർഷങ്ങളായി ഞങ്ങൾക്ക് പരിചയമുള്ളവരാണ്, അതിൻ്റെ ടെക്നിക്കെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നവരാണ്, ഇനി ഒരു നിവൃത്തിയുമില്ല, രാത്രി മുഴുവൻ ഞങ്ങൾ നോക്കി ഒന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞിട്ട് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇൻഡയറക്റ്റായിട്ട് പത്രോസ് പറഞ്ഞ അങ്ങനെയാണ്, നാഥ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം, എന്നാൽ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയതല്ല. എന്നാൽ അവിടെ വെച്ച് സംഭവിക്കുന്നത് എന്താണ്? ഒരു പെരുത്ത മീൻകൂട്ടം. അതിൻ്റെ ഒന്ന് മുതൽ ഉള്ള വേദഭാഗം നാം വായിച്ചാൽ അവിടെ വച്ചാണ് പത്രോസിന് വ്യക്തമായ വിളിയുണ്ടാകുന്നത്. അതിന് മുൻപേ ഒക്കെ അങ്ങനെ പുറകോട്ട് വന്നെങ്കിലും പത്രോസ് അവിടെ വച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണു. അപ്പോസ്തലന്മാരായിട്ട് അവർ യേശുവിനെ അനുഗമിക്കുവാൻ അതുവരെ ശിഷ്യന്മാരായി അവരിരുന്നു. കർത്താവിന് ഒരു പല പല കൂട്ടം ശിഷ്യന്മാരുണ്ടായിരുന്നു, വലിയ കൂട്ടം കേൾക്കാൻ അവൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് ഓടി വന്നിരുന്നു. കർത്താവിൻ്റെ കൂടെ താൽക്കാലികമായി ചില സന്ദർഭങ്ങളിലൊക്കെ പോയിരുന്നവരുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പൂർണ്ണമായി കമ്മിറ്റഡായ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും അങ്ങനെ നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ജോലിയോടും സൗകര്യങ്ങളോടും കൂടെ ഒക്കെ തന്നെ മറ്റുള്ളവരോട് സുവിശേഷമൊക്കെ പറയുന്നവരും സുവിശേഷകരാണ്. ജോലിയെല്ലാം ചെയ്ത ശേഷമുള്ള ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നവരും സുവിശേഷകരാണ്. എന്നാൽ പൂർണ്ണമായി ഈ ഒരു ജോലി മാത്രം, കർത്താവിൻ്റെ ശുശ്രൂഷ മാത്രം ചെയ്യുവാനായി അവനുമായിട്ട് ഉടമ്പടിയെടുത്തവർ, അവൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് അപ്പോൾ അവനിൽ നിന്ന് കിട്ട മറുപടി, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഇന്നു മുതൽ അടുത്ത മുന്നിലത്തെ ഒരു വാക്കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, യേശു അവനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഒരു മനുഷ്യൻ സകലവും വിട്ട് അവനെ അനുഗമിക്കണം എങ്കിൽ ഒരൊറ്റ ലക്ഷ്യത്തിൽ, ഒരൊറ്റ വാക്കിന്റെ മുന്നിൽ നീ ഇന്ന് മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്നുള്ള വാക്കിന്റെ മുന്നിൽ. മറ്റ് ഭൗതിക പ്രോമിസുകൾ, വാഗ്ദത്തങ്ങളൊന്നുമല്ല. കർത്താവ് കൊടുത്ത ചുമതല ശിരസാവഹിച്ച മനുഷ്യർ, അവർ അന്ന് മുതൽ സകലവും വിട്ട് യേശുവിനെ അനുഗമിപ്പാൻ തുടങ്ങി. ആ ശുശ്രൂഷയിൽ യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് നടന്നുള്ള ശുശ്രൂഷയായിരുന്നു. നമുക്ക് ആ കാലങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, നമുക്ക് കപർന്നഹൂം, നാസറത്ത്, ആ പ്രദേശങ്ങളിലെല്ലാം കർത്താവ് സുവിശേഷം അറിയിച്ചുകൊണ്ട് ആ കപർന്നഹൂമിൽ ചെന്ന ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് 4:38 മുതൽ അവിടെ അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മാവിയമ്മ കണ്ണിന് ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. ഇതും മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നോക്കൂ. മർക്കോസിന്റെ സുവിശേഷം 1:1 29 മുതൽ. അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശിമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. ഈ രണ്ടു ഭാഗങ്ങളിലും ലൂക്കോസ് എഴുതുമ്പോൾ ലൂക്കോസ് പറഞ്ഞു പത്രോസിന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കാൽ. കഠിനജ്വരം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു മാരക രോഗമായിരുന്നു ടൈഫോയിഡ് എന്ന് പറയുന്നത്. ടൈഫോയിഡിനാണ് കഠിനജ്വരം എന്ന് പറയുന്നത്. നമ്മുടെ പ്രസന്റ് ഡേയിൽ തന്നെ, നമ്മുടെ ബാല്യകാല കാലങ്ങളിൽ ഈ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ടൈഫോയിഡ് വന്ന് സൗഖ്യമായവർ, വളരെ കഠിന ജ്വരം വന്ന് ജ്വരരോഗത്താൽ മരിച്ചുപോയവരുടെ എണ്ണം വളരെയാണ്. അങ്ങനെ ടൈഫോയിഡ് വന്ന് സൗഖ്യമായവർ നമ്മുടെ കാലങ്ങളിൽ തന്നെ ഒരു കാലത്ത് വളരെ കുറവാണ്. പിന്നെ ആന്റിബയോട്ടിക്സിൻ്റെ വരവോടുകൂടെ പല മെഡിസിൻ, ടൈഫോയിഡിനുള്ള മെഡിസിൻ കണ്ടുപിടിച്ചു. അങ്ങനെ അത് വളരെ ക്രമത്തിലാകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് കഠിന ജ്വരം വന്നാൽ മരിച്ചു പോക പതിവാണ്. അത്ര മരണാവസ്ഥയിൽ കിടന്ന ആ സഹോദരിയെ യേശു അവിടെ ചെന്ന് അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശ്വാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അതാണ് അത്ഭുതം. കഠിന ജ്വരം പിടിച്ചു കിടന്ന ആ സ്ത്രീയെ, ജ്വരത്തെ ശാസിച്ചു. അപ്പോൾ തന്നെ അവൾ ചാടി എഴുന്നേൽക്കുകയും ഇവരെ, അതിഥികളെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം പരിപൂർണ ആരോഗ്യം പ്രാപിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മർക്കോസ് അത് എഴുതിയിരിക്കുന്നത് പനി പിടിച്ചു കിടന്നതാണ്. പനി, ആ ഭാഷയിലുള്ള വ്യത്യാസമാണ്. ലൂക്കോസ് വൈദ്യനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് രോഗം കണ്ടപ്പോഴേ മനസ്സിലായി അത് വെറും പനിയല്ല. നമുക്കും സാധാരണ ഒരു പനിയാന്ന് വെച്ചാൽ, പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ഒരു പനി, പനിയേ ഉള്ളൂ, എനിക്കൊരു പനി എന്ന് പറയും. പനി സൗഖ്യമാക്കി എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇന്നത്തെ തലമുറ കാണത്തില്ല. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം വെറും പനിയായിരുന്നില്ല. ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം അത് കഠിന ജ്വരമായിരുന്നു. നമ്മുടെ കർത്താവ് അവളെ സൗഖ്യമാക്കുകയും അവൾ പരിപൂർണ സൗഖ്യമുള്ളവളായി അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. നമുക്ക് രണ്ട് അത്ഭുതങ്ങൾ കൂടെ തുടർന്ന് നോക്കാം. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാല ശുശ്രൂഷയിൽ, കർത്താവിൻ്റെ 1 വർഷത്തിൻ്റെ ശുശ്രൂഷയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് വന്നാട്ട്, എട്ടാം അധ്യായം 2 മുതൽ, മത്തായിയുടെ സുവിശേഷം 8:2 മുതൽ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറ് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകെന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി. യേശു കൊണ്ട് നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശം കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത് 9:1 മുതൽ, അവൻ പടകിൽ കയറി അക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിൽ എത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ അതിന് 8 വരെയുള്ള വാക്യങ്ങൾ, അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മർക്കോസ് 1:40 മുതൽ ഉള്ള വേദഭാഗങ്ങൾ നമുക്കവിടെ നോക്കാം. മർക്കോസ് 1:40 മുതൽ, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി കൽപ്പിച്ചു, ആരോടും പറയരുതെന്ന്. എന്നാൽ അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന പ്രദേശങ്ങളിൽ പാർത്തു. ഇനി നമുക്ക് അടുത്ത് അവൻ്റെ അത്ഭുതങ്ങൾ 2:1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു. നമുക്ക് അതുപോലെ തന്നെ ഒന്നുകൂടെ ലൂക്കോസ് 5:12 മുതൽ ഉള്ള വേദഭാഗം കൂടെ നമുക്ക് നോക്കി 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 എല്ലാ ഭാഗവും കൂടെ ചേർന്നങ്ങ് പോവുകയാണ്. ലൂക്കോസ് 5:12 മുതൽ, അവൻ പട്ടണത്തിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ണു വീണു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവൻ അപേക്ഷിച്ചു. അടുത്ത് അവൻ അവനോട് ആരോടും പറയരുന്ന് അവൻ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശം കൽപ്പിച്ചതിൻ്റെ വിശുദ്ധീകരണത്തിനുള്ള വഴിപാട് കഴിക്കാമെന്നോട് പറഞ്ഞു. എന്നാൽ അവനെക്കുറിച്ച് വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കി തങ്ങളോട് വ്യാപിച്ച് വ്യാധികൾക്ക് സൗഖ്യം കിട്ടിയതിന് കൂടി വന്നു. അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങി പോയി. ഇനി നമുക്ക് അടുത്ത് മുന്നോട്ടത് വായിച്ചു കഴിയുമ്പോൾ അവിടെ 20 മുതലുള്ള 19 നമുക്ക് നോക്കൂ. പുരുഷാരം ഹേതുവായി അവനെ അടുത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയുടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനായി, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. ഇവിടെ ഈ അത്ഭുതങ്ങൾ കർത്താവിൻ്റെ ആ സ്ഥലങ്ങളിലുള്ളതായ അത്ഭുതങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ. 1 തൻ്റെ വർഷങ്ങൾ അവിടെ 2 രോഗസൗഖ്യമാണ് ഇവിടെ വ്യക്തമായി എഴുതിയത്. 1 കുഷ്ഠരോഗി സൗഖ്യമായത്, മറ്റൊന്ന് പക്ഷപാത രോഗി മുകളിൽ നിന്ന് 4 ആളുകൾ താഴെ കൊണ്ടുവന്ന് അവിടെ വച്ച് സൗഖ്യം പ്രാപിച്ചത്. ഈ 2 സന്ദർഭങ്ങൾ നമുക്ക് നോക്കുമ്പോൾ പക്ഷപാതക്കാരനോട് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ മറ്റുള്ളവർക്ക് അവനോട് നീരസമായി, ദൈവം ഒരുവനല്ലാതെ സൗഖ്യമാക്കുവാൻ വേറെ ആർക്ക് കഴിയും, ഇവൻ തന്നെത്താൻ ദൈവമാക്കുകയാണോ എന്ന് അവനോട് പറയുന്നു. എന്നാൽ യേശു പാപങ്ങളെ ക്ഷമിപ്പാൻ പാപങ്ങളെ മോചിക്കുവാൻ ശക്തനായ ദൈവപുത്രനാണെന്ന് അവിടെ തെളിയിക്കുകയായിരുന്നു. ആ മനുഷ്യരുടെ മുന്നിൽ യേശു അവിടെ നിന്ന് മാറിപ്പോകുമ്പോഴും മാറാത്തതായ ആ ശബ്ദം, ദൈവപുത്രനായ ക്രിസ്തു പാപങ്ങളെ മോചിച്ചു തരുന്ന ദൈവപുത്രൻ, അവൻ അവൻ്റെ ശുശ്രൂഷയിലൂടെ അത് വ്യക്തമാക്കുകയായിരുന്നു. നമുക്ക് 9-ാം അധ്യായത്തിലേക്ക്, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളിനെ കൂടെ അവിടെ ചേർക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. 9:9 യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്നു യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലുള്ള കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ എന്ന് പറഞ്ഞു. നമുക്ക് അതേ സംഭവം തന്നെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഓരോ സന്ദർഭങ്ങളിലായി അവൻ 1-ഉം 2-ഉം പേരെ ഓരോ സന്ദർഭത്തിൽ വിളിച്ചു. അതിൽ ഇപ്പോൾ നാം വായിച്ചത് മത്തായിയെ അവൻ തൻ്റെ ശിഷ്യനായി ക്ഷണിക്കുന്നതാണ്. അതിൻ്റെ 13, പിന്നെയും മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 അവൻ പിന്നെയും കടൽക്കര ചെന്നു. പുരുഷാരമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു. ഇവിടെയും ജോലിസ്ഥലത്ത് ഇരുന്നൊരു മനുഷ്യൻ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ജോലിയും വിട്ടിട്ട് ഓടി വന്നതാണോ? മനസ്സിലാക്കിയാൽ മറ്റവരെ പോലെ തന്നെ ഈ ലേവി എന്നറിയപ്പെടുന്ന, നാം ഇപ്പോൾ അറിയപ്പെടുന്ന മത്തായി ചുങ്കസ്ഥലത്ത് ഇരുന്നപ്പോൾ യേശുവിനെ കുറിച്ച് അവൻ വ്യക്തമായി പല വ്യക്തികളിൽ നിന്ന്, അന്നത്തെ സംഭാഷണത്തിൽ നിന്ന്, അതിനു മുൻപ് ഏതെങ്കിലും സന്ദർഭത്തിൽ യേശുവിനെ കണ്ടത് മുഖാന്തരമായി അവൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ഒരാഗ്രഹം യേശുവിൻ്റെ വിളിയുടെ മുന്നിൽ നിറവേറുകയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം കൊണ്ട് പലപ്പോഴും എല്ലാം നിറവേറിയെന്ന് വരികയില്ല. നാം പൗലോസിൻ്റെ ജീവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ പൗലോസ് ആ തൻ്റെ യാത്രയുടെ, ദമസ്കോസിലേക്കുള്ള യാത്രയുടെ അന്തിമ നിമിഷത്തിൽ ദമസ്കോസിലുള്ളതായ വിശുദ്ധന്മാരെ പിടിച്ചു കെട്ടുവാനും സ്ത്രീ പുരുഷന്മാരെ ബന്ധനത്തിലാക്കുവാനുമായി കടന്നുപോയ യാത്രയുടെ അവസാന നിമിഷത്തിൽ, അഥവാ ദമസ്കോസ് റോഡിൻ്റെ അവസാനത്തിൽ പട്ടണത്തോടടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദർശനം അവനുണ്ടായി. അവൻ വിളിച്ചു ചോദിക്കുക, നീ ആരാ കർത്താവേ എന്ന് വിളിച്ചു ചോദിക്കുന്നു. പത്രോസ് പൗലോസ് അത് വ്യക്തമാക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വ്യക്തമായി നടന്ന സംഭവം അതാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ കേട്ട ദിവസം മുതൽ അവൻ്റെ ജീവിതത്തിൽ ഓരോ ചിന്തകൾ ഓരോ സമയത്ത് വന്നു കാണും. ഓരോ സന്ദർഭത്തിൽ അവൻ ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടലുകൾ അവൻ്റെ ജീവിതത്തിലുള്ള ഓരോ അടിയായിരുന്നു എന്ന് നാം കാണേണ്ടതാണ്. സ്റ്റെഫാനോസുമായി വാദപ്രതിവാദം നടത്തുവാൻ വന്നപ്പോൾ സ്റ്റെഫാനോസ് അവനോട് സംസാരിച്ച വാദപ്രതിവാദത്തിൻ്റെ മുന്നിൽ അത് അവൻ ഏറ്റില്ലെങ്കിൽ തന്നെയും റെസിസ്റ്റ് ചെയ്തെങ്കിൽ തന്നെയും അന്ന് ആദ്യത്തെ അടി അവൻ്റെ ജീവിതത്തിൽ ഏറ്റു കാണും. ഒരു ഞാൻ അതൊരു പാറയെ അടിക്കുന്ന പോലാണ് പറയുന്നത്. അന്ന് ആ ദിവസങ്ങൾ തന്നെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ്റെ വസ്ത്രം സൂക്ഷിക്കുന്ന പണി ശൗൽ ചെയ്തുകൊണ്ടിരുന്നു. കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ച പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തെഫാനോസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നത് കണ്ടു കാണും. മാത്രമല്ല, തൻ്റെ പ്രാണനെ ശാന്തമായി പുത്രനായ ക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് കൈയുയർത്തി പിതാവേ എൻ്റെ പ്രാണൻ നിന്റെ പക്കൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു പറഞ്ഞപ്പോൾ, നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ, ശൗലിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ആഴമേറിയ അടിയായിരുന്നിരിക്കാം. ഓരോ അടിയിലും അല്പമല്പമായ ക്ഷതം സംഭവിക്കുന്നത് പോലെ മൂന്നാമത്തെ, അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് ചോദിക്കും, നീ ആരാ എന്ന് കർത്താവേ എന്ന് വിളിച്ചു ചോദിക്കാൻ കാരണമായി തീർന്നത്. ഞാനിത് പറയുവാൻ കാരണം, മത്തായി ഇറങ്ങി വരൂ, പത്രോസ് എന്നെ അനുഗമിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പം ഒരു യാദൃച്ഛികമായ ഒരു മനുഷ്യന്റെ പുറകാലെ ഓടി എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും സംഭവങ്ങളും ഏതെങ്കിലും നിലയിലുള്ളതായ കാഴ്ചപ്പാടുകളും ഏതെങ്കിലും നിലയിലുള്ളതായ സ്പർശനങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ടായി കാണും എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചുങ്കസ്ഥലത്ത് ഇരുന്നവനായ ആ ലേവി തൻ്റെ വേല വിട്ട ശേഷം, പൂർണമായി വേല വിട്ട ശേഷം അവൻ കർത്താവിനെ അനുഗമിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ശിഷ്യന്മാരുടെ എണ്ണം കൂടി. അവരെ കർത്താവ് ഈ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചിട്ട് അവർക്കൊരു പ്രത്യേക ശിശു, മൂന്നാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം വരുമ്പോൾ നമുക്ക് അതുകൂടെ ചിന്തിച്ച ശേഷം നമുക്ക് മുന്നോട്ട് വേറെ ഭാഗത്തേക്ക് പോകണം. പിന്നെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ, സോറി മൂന്നാം അധ്യായത്തിന് 13 മുതൽ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. അങ്ങനെ നാം ക്ലാസ്സായിട്ട് പഠിക്കുകയായതുകൊണ്ട് ആ കാലങ്ങളിൽ അനേകം ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചിട്ടുണ്ട്, അനേകം യേശുവിനൂടെ നടന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് 12 അദ്ദേഹം പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അവരാണ് അപ്പോസ്തലന്മാർ. അവർക്ക് പ്രധാനമായി മൂന്ന് ദൗത്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, മൂന്ന് വേലയായിരുന്നു. ഒന്ന്, യേശുവിൻ്റെ കൂടെ ഇരിക്കണം. രണ്ട്, പ്രസംഗിക്കണം, എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കണം. മൂന്ന്, ദൈവശക്തി പ്രകടമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. ഒന്ന്, ദൈവവുമായുള്ള ബന്ധത്തിലിരിക്കണം. രണ്ട്, സുവിശേഷ പ്രസംഗം ചെയ്യണം. മൂന്ന്, ജനത്തിന് വിടുതൽ കൊടുക്കണം. ഇത് മൂന്നും ഫലമേൽപ്പിച്ചുകൊണ്ട് അവരെ കർത്താവ് ആ മലയിൽ കയറി എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ കയറി ഇരുന്ന് ചെങ്ങ് വിളിക്കുകയല്ല. കർത്താവും മലയുമായി വളരെ ബന്ധമുണ്ട്. പകലവൻ താഴ്വരയിൽ പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ നടത്തുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ കർത്താവ് മലമുകളിൽ കയറി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമായിരുന്നു. കർത്താവ് മലയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ തൻ്റെ അടുക്കൽ വിളിച്ച് അവരെ അപ്പോസ്തലന്മാരായി നിയമിച്ചു. നമുക്ക് പലപ്പോഴും ഇന്ന് അപ്പോസ്തലന്മാരായും ശുശ്രൂഷകന്മാരുമൊക്കെ നിയമിക്കുന്നത് ഈ പാറ്റേണിൽ നിന്ന് കടന്നുപോയി. ഏതെങ്കിലും നിലയിൽ കൂടെ എതിലെയെങ്കിലും പോകുമ്പം എന്തെങ്കിലും നടത്തിയാൽ അത് ശുശ്രൂഷയാകുകയില്ല. ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. 12 നിയമിച്ചു. അവരുടെ പേരുകൾ ശിമോൻ പത്രോസ് എന്ന്, ശിമോന് പത്രോസ് എന്ന് പേരിട്ടു. സബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായ്, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത് യൂദ എന്നിവരെ തന്നെ. ഇങ്ങനെ 12 പേരെ കർത്താവ് പ്രത്യേക ദൗത്യത്തിനായി, പ്രത്യേക വേലയ്ക്കായി അവരെ തിരഞ്ഞെടുക്കുകയും അവരെ അപ്പോസ്തലന്മാരെന്ന പേരോടുകൂടെ ആക്കുകയും ചെയ്തു. അടുത്ത ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.